ദൈവത്തിൻ്റെ വലിയ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവ സന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഒരു സാവകാശം കൂടെ ദാനമായി തന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊരിന്ത്യൻ ലേഖനത്തെക്കുറിച്ച് പഠിക്കുവാൻ, ചില അധ്യായങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇനി നമ്മൾ അതിൻ്റെ തുടർന്നുള്ള അധ്യായമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 10-ാം അധ്യായത്തിലാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. 11-ാം അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. കൊരിന്ത്യർ തൻ്റെ അനുകാരികളാകുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ ഈ വാക്യം 10-ാം അധ്യായത്തോട് ചേർന്നു ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ചേർന്നു പോകേണ്ടതാണ്. പൗലോസ് തൻ്റെ പ്രവർത്തനത്തിൽ ക്രിസ്തുവിൻ്റെ അനുകാരിയാകുവാൻ ശ്രമിച്ചതായി ഇവിടെ അവകാശപ്പെടുന്നു. തൻ്റെ അഭിപ്രായ പ്രകാരം യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ദാവീദിൻ്റെ സന്തതിയായി ദരിദ്രനായി പൂർണ്ണ മനുഷ്യനായി തീർന്നത് യഹൂദന്മാരെ മാത്രം രക്ഷിക്കുവാൻ വേണ്ടിയല്ല, സകലരെയും രക്ഷിക്കാനായിരുന്നു. അപ്പസ്തോലിൻ്റെ ജാതികളുടെ മധ്യത്തിലുള്ള ദൗത്യം യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ അനുകരണമാണ്. യഹൂദനായി താൻ ജനിച്ചുവെങ്കിലും എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. 11-ാം അധ്യായം ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായും ഇത് ക്രിസ്തീയ ആരാധനയോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഈ പഠനത്തിൽ, ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 2 മുതൽ 34 വാക്യങ്ങൾ ക്രിസ്തീയ ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മൾ വിചിന്തനം ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾക്കുള്ള മാർഗദർശനമായി നമുക്ക് അതിനെ വിഭജിക്കാം. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ സഭയിലെ ഭിന്നതയെപ്പറ്റി അവിടെ പറയുന്നു. 11-ാം അധ്യായം ഈ അധ്യായം 20 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ തിരുവത്താഴത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. അധ്യായം ആരംഭിക്കുന്നത് ഒരു ആഹ്വാനമാണ് ചെയ്യുന്നത്, ക്രിസ്തുവിൻ്റെ അനുകാരികൾ ആകുവിൻ. നമ്മൾ യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുകാരികൾ മാത്രമേ, അവർക്ക് മാത്രമേ സത്യ ആരാധനയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. പലരും അവകാശപ്പെടുന്നു, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് എങ്കിൽ തന്നെയും യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിച്ചില്ലെങ്കിൽ, യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല എങ്കിൽ, അവർക്ക് ദൈവം മനുഷ്യന് നൽകിയ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആരാധനയിലേക്ക് കടന്നു വരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇവിടെ കൊരിന്ത്യയിലെ വിശ്വാസികൾ പൗലോസിനെ ഓർക്കുകയും തൻ്റെ നിർദ്ദേശങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് അവരെ പ്രശംസിക്കുന്നു. അവർ പുതിയ വിശ്വാസികളായതുകൊണ്ട് പൗലോസിൻ്റെ അഭിപ്രായങ്ങളെ അവർ ഇങ്ങനെ പലപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കുകയും അവരെ ആ കൽപ്പനകളെ ആദരിക്കുകയും ചെയ്തിരുന്നു. കൊരിന്ത്യർ അയച്ച എഴുത്തിൽ അവരുടെ ആരാധനയോടനുബന്ധിച്ച് ചില ക്രമക്കേടുകളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്ന് വേണം പൊതുവായി ചിന്തിക്കുവാൻ. അതിനുള്ള ചില മറുപടിയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തീയ ആരാധനയിൽ ഏവരും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്രഥമ വാക്യങ്ങളാണ് ഈ 11-ാം അധ്യായം ആരംഭിക്കുന്നത്. ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ താഴ്മ ധരിച്ചുകൊള്ളണമെന്നുള്ള വസ്തുതയാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു ദൈവമായിരുന്നിട്ടും മനുഷ്യനായി അവതരിച്ചപ്പോൾ പിതാവാം ദൈവത്തിന് പൂർണ്ണമായി താൻ കീഴ്പ്പെട്ടു, അനുസരിച്ചു. ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള 8 വരെ വാക്യങ്ങൾ. തുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിരസ് ദൈവം എന്നുള്ളത് ക്രിസ്തുവിന്റെ മനുഷ്യാവതരത്തോടനുബന്ധിച്ച അവസ്ഥയത്രേ കാണിക്കുന്നത്. ഇവിടെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദ്യമായി ഇവിടെ സ്ത്രീകൾ മൂടുപടം ധരിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം. 2 മുതൽ 16 വാക്യങ്ങൾ, ആദ്യമായി സ്ത്രീകൾ ആരാധനയിൽ ഏത് വിധത്തിലുള്ള വസ്ത്രധാരണ രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് അപ്പോസ്തോലൻ ഇവിടെ പറയുന്നു. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ അടിസ്ഥാനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ മൂടുപടമിടാതെ സ്ത്രീകളും ആരാധനയിൽ സംബന്ധിച്ചു തുടങ്ങി. ശിരസാകുന്ന ദൈവത്തോട് ക്രിസ്തു ചേർന്നിരുന്നതുപോലെ വിശ്വാസികൾ ആത്മീയ ശിരസായ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്നീ ക്രമം നാം നന്നായി ഗ്രഹിച്ചിരിക്കണം. ക്രിസ്തു തലയാകുന്ന ദൈവത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ അത്രേ സ്ത്രീ പുരുഷ ബന്ധം. സ്ത്രീയെ തരം താഴ്ത്തി എഴുതിയ ഒരു രീതിയല്ല ഇവിടെ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. വചനം പറയുന്നു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി സമുദ്രത്തിലെ സകല മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഒരു സ്ത്രീ ആയിട്ടോ ഒരു അടിമയായിട്ടോ ജനിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള യഹൂദ പ്രാർത്ഥന അർത്ഥവത്തല്ലാത്തതും ദൈവജന് വിരുദ്ധമാണെന്ന് അവർ ഗ്രഹിച്ചിരുന്നില്ല. പൗലോസ് ഒരിക്കലും സ്ത്രീയെ തരം താഴ്ത്തി അവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ കാണുന്നു ആരാധനയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീകൾ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ അടിസ്ഥാനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ മൂടുപടമിടാതെ സ്ത്രീകൾ ആരാധനയിൽ സംബന്ധിച്ചു തുടങ്ങിയിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യമായിരിക്കണം അപ്പോസ്തോലന്റെ അഭിപ്രായത്തിന് കാരണമായി തീരുന്നത്. പ്രവചിക്കുന്നവർ സഭയിൽ സ്ത്രീകൾ പ്രവചിച്ചിരുന്നു, പ്രവചിക്കാമെന്ന സത്യം ഇവിടെ സ്പഷ്ടമായിരിക്കുന്നു. ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വാതന്ത്ര്യം എന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അതുകൊണ്ട് ഇവിടെ സ്ത്രീകളെ തരം താഴ്ത്തി ചിന്തിക്കുകയാണെന്നുള്ള അത് അടിസ്ഥാനരഹിതമാണ്. നമ്മൾ വചനത്തിൽ ഇവിടെ വായിക്കുന്നുണ്ട് സ്ത്രീകൾ സഭയിൽ പ്രവചിച്ചിരുന്നുവെന്ന്. പ്രവചിക്കുന്നവർ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനായും മനുഷ്യരോട് സംസാരിക്കുന്നു. സഭയിൽ സ്ത്രീകൾക്ക് പ്രവചന ശുശ്രൂഷയുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. പുരുഷനും സ്ത്രീക്കും സഭയിൽ ശുശ്രൂഷ ഉണ്ടെന്ന് വാക്യം തെളിയിക്കുന്നു. പുരുഷൻ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ മൂടുപടം ഇടരുതെന്നും സ്ത്രീ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ മൂടുപടം ഇടണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതിൽ പൊതുവെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന ക്രമക്കേടുകളെ നീക്കുവാനായി ഉപദേശിച്ചിരിക്കുന്നു. യഹൂദ സമ്പ്രദായങ്ങളെ ക്രിസ്തീയ സഭ ഉപേക്ഷിച്ചിരിക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടം ഉപയോഗിച്ചിരുന്നു. ആ പാരമ്പര്യമനുസരിച്ച് യഹൂദ ക്രിസ്ത്യാനികളെ പുരുഷന്മാർ ചില പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ ഈ മൂടുപടം ധരിച്ചിരുന്നു. ആ സമ്പ്രദായത്തെ നിരോധിച്ചിരുന്നു. പുരുഷന്മാർ ശിരോവസ്ത്രം ധരിച്ചാൽ തലയാകുന്ന ക്രിസ്തുവിനെ അപമാനിക്കുന്നു എത്ര ഇവിടെ പ്രവാദിച്ചിരിക്കുന്നത്. ആ രണ്ടാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കോരിന്തരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം ഇവിടെ ആരംഭിക്കുന്നത്. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. അപ്പോസ്തലനെ അവർ ഓർമ്മിക്കുന്നുകൊണ്ട് അവൻ അവർക്ക് നൽകിയ ഉപദേശങ്ങളും പാരമ്പര്യം പ്രമാണിച്ചതുകൊണ്ടാണ് അവരെ അവരെ അഭിനന്ദിക്കുന്നത്. തുടർന്നുള്ള വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു വന്ന അതേ വാക്യത്തിൽ തന്നെ മൂടുപടത്തെക്കുറിച്ച് വീണ്ടും അവിടെ ചിന്തിക്കുവാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാർ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുന്ന പതിവ് ആദ്യകാലങ്ങളിൽ ഇല്ലായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതലാണ് ഈ പതിവ് ഉണ്ടായത്. ദൈവസഭയിൽ പുരുഷൻ തല മൂടേണ്ടതില്ല, എന്നാൽ സ്ത്രീകൾ മൂടുപടം ധരിക്കണം. മൂടുപടം എന്നത് തലയും മുഖവും മൂടുന്ന ഒരു ശിരോവസ്ത്രമാണ്. കൊരിന്ത്യ സഭയിലെ ചില സ്ത്രീകൾ പുരുഷന്മാരുടെ രീതി പ്രകാരം തല മൂടാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇപ്രകാരം ചെയ്തതിനാൽ തങ്ങൾ സ്ത്രീകളാണ് എന്ന കാര്യം അവർ വിസ്മരിച്ചു. അവർ അതുകൊണ്ടാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത് ക്രിസ്തു ആ സഭയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. യേശു ഇവിടെ യേശു ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയും ഇല്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. തുടർന്നുള്ള നമ്മൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ, എവിടെ മൂടുപടമിടാൻ മടിക്കുന്ന സ്ത്രീകൾ മുടി കത്തിരിച്ചു കളയുകയോ ക്ഷൗരം ചെയ്യുകയോ വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് ലജ്ജാകരവും ശിക്ഷാർഹവുമായ പ്രവൃത്തിയായിരുന്നു സ്ത്രീകൾ ക്ഷൗരം ചെയ്യുക എന്നുള്ളത്. പൊതുവെ വേശ്യാവൃത്തിക്കുള്ള ശിക്ഷയായ അത് കരുതിയിരുന്നു. അതുകൊണ്ട് മൂടുപടം ഇടുന്നതിന് പകരം മുടി കത്തിരിക്കുക എന്നല്ല അതിൻ്റെ ആശയം. സ്ത്രീകൾ മൂടുപടം ഇടണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ, യുഗങ്ങൾക്ക് മുമ്പേ ആചരിച്ചു വന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്. ഇവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതല്ല. ഞാൻ നേരത്തെ അതിനെ സൂചിപ്പിച്ചിരുന്നല്ലോ, പുരുഷൻ മൂടുപടം ഇടാൻ പാടില്ല എന്ന് വീണ്ടും ഇവിടെ നിഷ്കരിച്ചിരിക്കും. കാരണം അവർ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളാകുന്നവർക്ക് ലഭ്യമാകുന്ന പദവിയാണ് ദൈവ തേജസ്. എന്നാൽ സ്ത്രീ ആകട്ടെ പുരുഷന്റെ തേജസ്സാകുന്നു. ആദാമിൽ നിന്ന് ഹവ്വായി എടുത്തതുപോലെ ക്രിസ്തുവിൽ നിന്നത്രേ സഭയാകുന്ന സ്ത്രീ ഉടലെടുത്തത്. ആകയാൽ സഭാ വിശ്വാസിനി വിശ്വാസികൾ എല്ലാവരും ഐക്യതയോടും ഏക മനസ്സോടും ദൈവത്തെ ആരാധിക്കണം. ഈ ആരാധനയിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുന്ന നമ്മൾ വചനത്തിൽ അത് കാണുവാൻ സാധിക്കുന്നു. ദൈവദൂതന്മാർ ദൈവത്തെ ഏറ്റവും ഭയത്തോടും വിനയത്തോടും ആരാധിച്ചതായും യെശയ്യാപ്രവാചകൻ കണ്ട ദർശനത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6:1-7 വാക്യം നമ്മൾ കാണുന്നുണ്ട്. 6 ചിറകുണ്ടായിരുന്ന സറാഫുകൾ 2 ചിറകുകൊണ്ട് പാദങ്ങൾ മൂടി, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് ദൈവത്തെ സ്തുതിച്ചു. ആകയാൽ സഭയാകുന്ന സ്ത്രീക്ക് ദൈവീക ആരാധനയിൽ വിധേയത്വവും വിനയവും ഭയവും ആവശ്യമാണ്. അത് ഞാൻ ഇവിടെ ചിന്തിച്ചതുപോലെ ക്രിസ്തീയ ആരാധനാ കൂട്ടങ്ങളിൽ ദൂതന്മാർ സന്നിഹിതരായിരുന്നു. അവർ വളരെ ഭയത്തോടും ഭക്തിയോടു കൂടിയാണ് ആരാധിച്ചിരിക്കുന്നത്. പൗലോസിന്റെ അഭിപ്രായ പ്രകാരം ആരാധന, ദൈവസാന്നിധ്യം, ആരാധനയിൽ ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. ദൈവതേജസ് ഇറങ്ങി വന്ന് ദൈവത്തെ കാണുന്ന ഒരു അനുഭവമായിരിക്കണം. അല്ലാതെ വെറുതെ കടന്നു വന്ന് ചില സമയങ്ങൾ ദൈവസന്നിധിയിൽ വെറുതെ ചിലവഴിക്കുന്ന ഒരു ഒരു ആചാരമായി മാത്രം തീരരുത്. അതുകൊണ്ടാണ് വാക്യം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികൾ, അതുപോലെ തന്നെ താഴ്മ ധരിച്ച് ആരാധനയിൽ ദൈവത്തോട് അനുരൂപപ്പെടുവാൻ ഇവിടെ പൗലോസെ പ്രബോധിപ്പിക്കുന്നു. 11 മുതൽ താഴെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ, സൃഷ്ടിയുടെ ക്രമപ്രകാരം അവിടെ വിവരിക്കുന്നുണ്ട്. അവിടെ സൂചിപ്പിക്കുന്നു സൃഷ്ടി എങ്ങനെ മനുഷ്യ സൃഷ്ടിയെ അവിടെ വിവരിക്കുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം സ്ത്രീയും പുരുഷനും ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ, കാരണം സ്ത്രീയുടെ ആവിർഭാവത്തിന് പുരുഷൻ കാരണമായി തീർന്നു, തുടർന്ന് മനുഷ്യരാശിയുടെ വർധന പോലെ സ്ത്രീ കാരണമായി തീർന്നു. മാതൃത്വം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു പദവിയും അതുപോലെ തന്നെ ഒരു മഹത്വമാണ്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി സകലത്തിൻ്റെയും കാരണഭൂതൻ ദൈവമാണ്. 13-ാം വാക്യത്തിൽ, സാമാന്യ ബുദ്ധി അനുസരിച്ച് ഈ വിഷയം പരിശോധിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഒരു സ്ത്രീയുടെ ശാരീരിക ഘടനയിൽ തന്നെയുള്ള വ്യത്യാസമാണ് നീണ്ട മുടി. അത് പ്രകൃതി സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന ഒരു മൂടുപടമാണ്. അതിനാൽ സ്ത്രീകൾ സഭയിൽ മൂടുപടം ഇടുന്നത് സാമാന്യ മര്യാദ എന്ന് മാത്രമല്ല പ്രകൃതി നിയമത്തിന് യോജിച്ചതുമാണ്. 4-ാമതായി, ഇവിടെ സഭയുടെ പതിവ് ചൂണ്ടിക്കാണുന്നു. ഈ വിഷയങ്ങൾ തർക്കിച്ച് സ്ഥാപിക്കേണ്ട ഒന്നാണെന്ന് അപ്പോസ്തലൻ കരുതുന്നില്ല. ആ പ്രകൃതി നിയമം ഇവിടെ പറയുമ്പോൾ അതിനുപരിയായിട്ട് രണ്ടും പറയുന്നുണ്ട്. പുരുഷൻ തലമുടി നീട്ടരുത് എന്നും സ്ത്രീ മുടി നീട്ടി വളർത്തുന്നത് അവൾക്ക് മാനമാണെന്നും പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അതിനെ തർക്കിച്ചിട്ടോ അതിനുള്ള ദൈവസഭയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരെ ദൈവം ഏൽപ്പിച്ച വേല അവരവർ ചെയ്യട്ടെ. ദൈവം ഒരു സ്ത്രീയോ പുരുഷനെയോ ഏൽപ്പിച്ച ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാൻ ഉടമ്പടാതെ ദൈവത്തെയും ദൈവജനത്തെയും ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചില വിഷയങ്ങൾ നിസ്സാരമായ വിഷയങ്ങളെ പറ്റി തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ട് ആരാധനയിൽ ദൈവമഹത്വം ഇറങ്ങി വന്ന് സ്ത്രീ പുരുഷ ജാതി മത വ്യത്യാസമെന്നേ, ദരിദ്രനെന്നോ ധനവാനെന്നോ ആ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യതയോടുകൂടി ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി ആ സഭയിൽ വെളിപ്പെടും, ആ സമൂഹത്തിൽ വെളിപ്പെടും, ആ ദേശത്ത് വെളിപ്പെടും, അത് അവിടെ വിടുതലായിത്തീരും. അതാണ് ദൈവസഭ ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. 17 വാക്യങ്ങളായിട്ടുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുവത്താഴത്തോടുള്ള ചില കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എൻ്റെ 17 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഒരു സംശയാസ്പദമായ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. പൗലോസിനെ ഓർക്കുകയും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്തതിനാൽ അവരെ പുകഴ്ത്തുന്നതെന്ന് കഴിഞ്ഞ 2 വാക്യം നമ്മൾ വായിച്ചല്ലോ. ഇവിടെ 17 വാക്യത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, കാരണം അവരുടെ ഇടയിൽ ഉണ്ടായ ഭിന്നത നിമിത്തം അവരുടെ കൂടി വരവ് നന്മയ്ക്ക് പകരം തിന്മയായി തീർന്നു. ഒരിക്കലും ഇതിനിടയായി തീരരുത്. ദൈവസന്നിധാനത്തിൽ കടന്നു വരുന്നത് ഒരിക്കലും ശിക്ഷാവിധിക്കായി തീരരുത്. ദൈവസന്നിധാനമാണെന്നുള്ള ബോധം, ദൈവസന്നിധാനത്ത് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക, ദൈവദാസന്മാരെ ബഹുമാനിക്കുക. അവരവിടെ അവരവിടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവം അവരെ ഉപയോഗിക്കുകയാണെന്നുള്ള വ്യക്തമായ ബോധം വേണം. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പ്രമാണിക്കാതെ ദൈവസന്നിധാനത്ത് വിട്ടുപോകരുത്. പതിനേഴാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, അവരുടെ ഭിന്നത നിമിത്തം അവർക്ക് കൂടി വന്നത് നന്മയ്ക്ക് പകരം തിന്മയായി തീർന്നു എന്ന് അവിടെ പറയുന്നു. കാരണം ഭിന്നതയെക്കുറിച്ച് കേൾക്കുകയും അതിൽ ചില കാര്യങ്ങൾ താൻ വിശ്വസിക്കുകയും ചെയ്തു. ഭിന്നപക്ഷങ്ങൾ ഉണ്ടായപ്പോൾ കൊള്ളാവുന്നവർ ആരെല്ലാമാണെന്ന് തെളിഞ്ഞു. പ്രതികൂല സാഹചര്യത്തിൽ അത്രേ ജീവിതത്തിൻ്റെ മാറ്റുരയ്ക്കുവാൻ കഴിയുന്നത്. സഭയിൽ പൊതുവെ നിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയം അല്ലെങ്കിൽ പ്രവർത്തി വാ പ്രവർത്തി ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രതികൂല സാഹചര്യം കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ മാറ്റുരയ്ക്കുവാൻ കഴിയും. പ്രതികൂല കാറ്റടിക്കുമ്പോഴത്രേ ഒരു വ്യക്തിയുടെ പൂർണ്ണ സ്വഭാവം വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആ നന്മയ്ക്ക് പകരം അത് തിന്മയായി തീരുവാനിടയായി തീർന്നു. വചനം പറയുന്നു, പ്രതികൂലം കടന്നു വരുമ്പോൾ ആ ബുദ്ധിമാനായിരുന്ന മനുഷ്യനെ പറ്റി ചിന്തിക്കുക. അവന് കാറ്റിനെയോ വൻമഴയോ പെരുവെള്ളത്തെയോ ഭയപ്പെടേണ്ടല്ലോ. കാരണം അവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന പാറമേലത്രേ. കൃപാവര സമൃദ്ധി ഉണ്ടായിരുന്ന കോരിന്ത്യ വിശ്വാസികൾക്കാണ് ഭിന്നത കൂടുതൽ ഉണ്ടായിരുന്ന സമർത്ഥിച്ച കൃപാവരങ്ങളെ തരം താഴ്ത്തുന്ന പ്രവണതയും വ്യാഖ്യാനവും ചില സഭകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടുകളിലെ പരിശുദ്ധ നിറവും കൃപാവരങ്ങൾ നഷ്ടമായി പോയതുകൊണ്ടും ആത്മീയ വരങ്ങൾ കൂടാതെ അക്ഷരസേവ ചെയ്തുകൊണ്ടും കർമാചാരങ്ങളെ ആശ്രയിച്ചുകൊണ്ടും അത്രേ പടിഞ്ഞാറേ ആഫ്രിക്ക മുതൽ ജപ്പാൻ വരെയുള്ള 65 രാജ്യങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് അധപതനമുണ്ടായത്. ഒരു കാലത്ത് കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവർത്തികളാലും സുവിശേഷം ഘോഷിക്കുകയും ബഹുജനം ക്രിസ്തീയ വിശ്വാസത്തിൽ വരികയും ആത്മാവിൽ ആരാധിച്ച് കഴുകനെപ്പോലെ ചിറകടിച്ച് ഉയരുകയും അങ്ങനെ രാജ്യങ്ങളെ തന്നെ കീഴടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വളരെ ശോചനീയമായ അവസ്ഥയാണ്. മനുഷ്യർ മനുഷ്യരെ തന്നെ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവനെ തന്നെ തകർക്കുവാൻ, ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു. സഭയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, സഭയ്ക്ക് വിരോധമായി ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കുമ്പോൾ ഒരു അർത്ഥവുമില്ല അതിന്. സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ സഭയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം, സഭയിൽ ദൈവഹിതം നിറവേറണം. ദൈവമാണ് അതിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, ദൈവമാണ് അത് നടത്തിയിരിക്കുന്നത്, ദൈവമാണ് അത് വളർത്തുമാറാക്കിയത്. പറയുന്നു, നട്ടവനും നനച്ചവനും ഏതുമില്ല എങ്കിൽ വളരുമാറാക്കിയ ദൈവമത്രേ. ദൈവസഭയിൽ ദൈവം പ്രവർത്തിക്കണം, ദൈവ സാന്നിധ്യം വരണം. അല്ലാതെ 4 ചുവരുകളോട് ആരാധിച്ച് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാകരുത്. ആരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ ദൈവസാന്നിധ്യം കടന്നു വരണം. ദൈവസാന്നിധ്യം വേണമെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഏക മനസ്സോടെ ഏക ശരീരത്തോടെ ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. അല്ലാതെ മനസ്സിൻ്റെ മാനുഷിക ചിന്തകളിൽപ്പെട്ട് മാനുഷിക ആലോചനകളാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. പാട്ട് കുറേ പാട്ടുകൾ പാടിയതുകൊണ്ടോ അക്ഷരം അല്ലെ കുറേ വചനങ്ങൾ ഗ്രഹിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ആധുനിക സഭ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആധുനിക സഭയുടെ വളർച്ച എന്ന് പറയുമ്പോൾ, നാല് വ്യക്തികൾ കൂടിയിരുന്ന് കൊണ്ട് അല്ലെങ്കിൽ കൂടി വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ ബലപ്പെടുക, ദൈവത്തിൻ്റെ കൃപ ആരാധന വെളിപ്പെടണം, ആത്മാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആരാധിക്കണം. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥന സഭയിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥനാ സ്വരങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ അല്ലാതെ ആർക്കു ആർക്കു വേണ്ടി, അല്ലെങ്കിൽ ആർക്കു വേണ്ടി കടന്നു വരുന്ന ഒരു അനുഭവമായി തീരരുത്. അല്ലെങ്കിൽ സഭയിൽ കടന്നു വന്നു, അല്ലെങ്കിൽ ആരാധനയിൽ കടന്നു വന്നു, കടന്നു വന്നില്ലെങ്കിൽ അവളെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ട് വന്നില്ല സഹോദര, ആ ഒരു ചിന്തയിൽ കടന്നു വരരുത്. സഭയിൽ കടന്നു വന്നാൽ അത് തനിക്കൊരു പ്രയോജനമായിരിക്കണം, അതുപോലെ തന്നെ കൂടി വരുന്ന ആ സഭയ്ക്കൊരു പ്രയോജനമായിരിക്കണം. നമ്മൾ വീട് പണിയുമ്പോൾ എങ്ങനെ ഇഷ്ടിക ചേർത്ത് വെച്ച് സിമെന്റ് ഇട്ട് അതിന് എങ്ങനെ ചേർത്ത് വെക്കുന്നു, അതുപോലെ തന്നെ ഒരു ലോക്ക് ഇന്റർലോക്ക് ആയിരിക്കണം. അടുത്തിരിക്കുന്ന സഭ സഹോദരനും സഹോദരനും അല്ലെങ്കിൽ സഹോദരികളും തമ്മിൽ ആ ഒരു ബന്ധമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സത്യ ആത്മാവിൽ ആരാധിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വചനത്തിൽ ഇവിടെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ പ്രകാരം പറയുന്നു, ദൈവത്തെ ആരാധിക്കുക. ഒരു കാലത്ത് ദൈവത്തെ ആത്മാവിൽ പാട്ടുപാടി ആരാധിച്ച് ചിറകനെ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ ആഗ്രഹിച്ച വ്യക്തി ജീവിതങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? ദിവസനാൾ കടന്നു വരുന്ന വർഷങ്ങൾ കഴിയുന്തോറും പഴയ ആ ശക്തിക്കം അങ്ങനെ ഏൽക്കരുത്. ഓരോ ദിവസവും അത് ഇങ്ങനെ പുതിച്ചുയരുന്ന അനുഭവമായിരിക്കണം. കൃപാവരങ്ങൾ പ്രാപിക്കും തോറും നിഗളിക്കാതെ താഴ്മയുള്ളവരായി വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവനാമത്തിനായി ആജീവനാന്തരം സുവിശേഷ വല്ല പ്രവർത്തിച്ച് ആത്മാക്കളെ നേടിയെടുക്കുന്നവരത്രേ ശ്രേഷ്ഠരും ഭാഗ്യമുള്ളവരും ക്രിസ്തീയ സഭയിൽ കൊള്ളാവുന്നവരുമാകുന്ന ദൈവം അത്രേ വെളിപ്പെടുത്തുന്നത്. അക്ഷര ജ്ഞാനത്താൽ പാപികളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. വചനം പറയുന്നുണ്ട്, അക്ഷരം കൊല്ലുന്നു, അറിവ് ചീർപ്പിക്കുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. തേജസ്സേറിയ ശുശ്രൂഷ അത്രേ ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വേലയാണ്, ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും സഭ എടുക്കരുത്, സഭയെ തീരുമാനിക്കരുത്. ദൈവഹിതപ്രകാരം ദൈവാലോചന അനുസരിച്ച് സഭ പ്രവർത്തിപ്പാൻ, സഭയിൽ അംഗങ്ങൾ പ്രവർത്തിപ്പാൻ ഇടയായിത്തന്നെ. കാരണം ആരാധന കടന്നു വരുമ്പോൾ സ്വർഗം തുറന്ന് വരുന്ന ഒരു ആരാധന, സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധന, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ഒരു ആരാധനയായിരിക്കണം. ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ അനുകാരികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തുള്ള തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാം. വലിയ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുമാറാകട്ടെ.